അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മഹത്തായ അനുഗ്രഹം നമുക്ക് ഇവിടെ വന്ന് ഒരുമിച്ചുകൂടാനുള്ള തോപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഒരുമിച്ചുകൂടാൻ പൗരാകട്ടെ. ചില ഉടനെ തന്നെ ആരംഭിക്കും. വളരെ കഴിഞ്ഞ ഉടനെ ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രമാക്കളായ മൂന്നാർപ്പെട്ട പരമാക്കളെ ഉണ്ടെങ്കിൽ മനസ്സിലേക്ക് അറിയുമ്പോൾ മുകളിലെ ജോലി ഭാഗത്തുണ്ടെങ്കിൽ സമീസ് ഉടനെ തന്നെ ആരംഭിക്കുന്നു. വാസ്തവത്തിൽ അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധമായ ദീൻ നൽകി ആ ദീനുമായിട്ടുള്ള ബന്ധവും ഉത്തരവാദിത്തം നൽകിയുണ്ട്. ഈ ലോകത്ത് മനുഷ്യനെ വാസ്തവ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ കേൾക്കുന്ന അനുഭവത്തിന്റെ അടിപാദത്തിന് വേണ്ടിയാണ്. ഒരു വലിയ ലക്ഷ്യത്തോടുകൂടിയാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ആ ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പിന്റെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഉപാസനാൻ ഒട്ടാര മനുഷ്യരായ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അതായത് അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന അവരുടെ അടിമകൾ ഈ ലോകത്തുണ്ടാകും. ഭാവത്തല മനുഷ്യരെ മനുഷ്യരെ ജീവിതം സൃഷ്ടിച്ചത് ഭാവിന്റെ അനുഭാവത്തിന് വേണ്ടി മാത്രമാണ്. അത് കേട്ടാളാണ് ഇല്ലാതെ അഭിതം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം പറയുന്നില്ലാതെ അറിയിപ്പോയി. അതായത് അഭാവിനെ അറിയുകയും അവരെ അനുഭാവം ചെയ്യുകയും ചെയ്യും. ഈ ലോകത്ത് ഉപാസുഖാന്ന് പറഞ്ഞാല അവർ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികൾ അതിന്റെ സൃഷ്ടി വൈഭവം അതിനെ മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും എല്ലാം ഉപാസത്തെ നൽകിയത് മനുഷ്യരായ നമുക്ക് വേണ്ടി നമുക്കാണ്. ധാരാളം സൃഷ്ടികളുണ്ട്. കുറേ സൃഷ്ടികൾ ഈ ലോകത്ത് ജീവനില്ലാത്ത കുറേ വസ്തുക്കളുണ്ട്. ജീവനുള്ള കുറേ ജീവികളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഉപാസുഖാന്ന് പറഞ്ഞാല മനുഷ്യരായ നമ്മൾക്ക് അവസരം നൽകിയിരിക്കുന്ന ബുദ്ധി വിവേകം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇത് മറ്റ് സൃഷ്ടികൾക്ക് ഇല്ലാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള അവസാനം ഉണ്ടാകാൻ മനുഷ്യരായ നമുക്ക് നൽകി. ഈ ബുദ്ധി കൊണ്ടും ഈ കഴിവുകൊണ്ടും മനുഷ്യൻ ഈ ലോകത്തെ ജീവിതത്തിൽ അവർ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഈ ബുദ്ധികൊണ്ട് തന്നെയാണ് അഭാവത്തല നൽകിയിരിക്കുന്ന ഈ ബുദ്ധിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഗവേഷണങ്ങൾ നടത്തുന്നതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും എല്ലാം ഈ ബുദ്ധിയുണ്ട്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതെല്ലാം കണ്ടുപിടിക്കുകയും ഇതെല്ലാം ഗ്രഹിക്കുകയും എല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ശ്രദ്ധാവായ ഉപാധിയെ ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനായ ഉടമസ്ഥനായ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യൻ അള്ളാഹുത്താല കൊടുത്തിരിക്കുന്ന ഈ കഴിവിന്റെ ബുദ്ധിന്റെ എല്ലാം യഥാർത്ഥമായ ലക്ഷ്യം. അവർ അതിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ ഈ മനുഷ്യൻ ഈ ലോകത്ത് ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി പഠിച്ചു. പക്ഷെ ഇതിൽ കൂടിയെല്ലാം ഇതിന്റെല്ലാം സൃഷ്ടാവായ അഭാവത്തിലേക്ക് എത്താൻ പറ്റിയില്ലായെങ്കിൽ ഇതെല്ലാം ചെയ്തുകൊണ്ട് യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്കാണ് മനുഷ്യനെത്താൻ സാധിക്കുന്നത്. കൃഷ്ണമായ ദീൻ അഭാവത്തല അമ്പിയാക്കാലി ഇസ്ലാത്തു വസ്സലാമെ അയച്ചത് ആ അമ്പിയാക്കാലി ഇസ്ലാത്തു വസ്സലാം മുഖേന അയച്ച കിതാബുകളുമല്ല ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ മനുഷ്യനെ എത്തിച്ചേർക്കാൻ വേണ്ടി അവിടെ അഭാവത്തല കൊടുത്തിരിക്കുന്ന ബുദ്ധിയും കഴിവും അതിനെ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവിനെ അറിയുകയും മനസ്സിലാക്കുകയും ആ സൃഷ്ടാവിലേക്ക് എത്തുകയും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ദീനും ദീനിന്റെ അഴിമവും ഒരു ഭാവകള നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്മാർഗമാണ്, മാർഗദർശനമാണ്. അത് മനുഷ്യൻ ആ ബുദ്ധി ഉപയോഗിക്കാനുള്ള എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതിൽ കൂടി എവിടെ എത്തിച്ചേരണം, എന്നെ മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അറിവാണ്, ആ ഒരു വഴി കാണിക്കലാണ് വാഹത്താല. ദീനിന്റെ അറിവിൽ കൂടി, ദീനിന്റെ അറിവിൽ കൂടിയ വാഹത്താല അംബികാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം വഴി മനുഷ്യ സമുദായത്തിൽ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനും ദീനിനും ദീനിന്റെ അറിവിനും വലിയ പ്രാധാന്യതയാണ്. കാരണം ദീനിന്റെ അറിവ് അത് യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കി യഥാർത്ഥമായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാം. ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ആ വഴി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ വഴി അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മനുഷ്യന് എത്താൻ സാധിക്കും. അല്ലെങ്കിൽ വഴി അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം, വഴി കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വഴി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വഴി അറിയാനുള്ള എന്തെങ്കിലും മാർഗം ആ മനുഷ്യന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ യാത്ര, കാരണം യഥാർത്ഥത്തിൽ മനുഷ്യൻ എല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണ്. നമ്മളെല്ലാവരും മുഴുവൻ മനുഷ്യരും എന്നൊക്കെ വഴി ഓഹാറിന് ശരീരം എന്നുള്ള അതീ സാധാരണ കേൾക്കുന്നതാണ്. വിദേശിയായ മനുഷ്യൻ അല്ലെങ്കിൽ യാത്രക്കാരനായ മനുഷ്യൻ, ഇതാണ് മനുഷ്യന്റെ ലോകത്തുള്ള അവസ്ഥ. ഒരു ഭാഗത്ത് നിന്ന് മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുന്നു, മറ്റൊരു ഭാഗത്തുകൂടി മനുഷ്യൻ ഈ ലോകത്തിന്റെ യാത്ര പറയും. എപ്പോഴും ഈ ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുട്ടികൾ ജനിക്കുന്ന കാര്യം നമ്മൾ കേൾക്കും, ഇതേപോലെ ആളുകൾ മരണപ്പെടുന്ന കാര്യം കേട്ടുകൊണ്ട്, എപ്പോഴും സംഭവിച്ചു ദിവസവും സംഭവിക്കുന്നു. എത്രയോ കുട്ടികൾ ഈ ലോകത്ത് ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എപ്പോഴും വരവും പോക്കും ഈ ലോകത്ത് ഉള്ള ഒരു സംഭവമാണ്. കാരണം യാത്രയിലാണ്, ആരും സ്ഥിരമായി താമസിക്കുന്ന ആരുമില്ല. അപ്പൊ ഈ യാത്രയിൽ വഴി ലക്ഷ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാക്കുകൾ നമുക്ക് നൽകിയിരിക്കുന്ന ആകർഷകമായ ദീൻ, ആ ദീനിന്റെ അറിവ്, ഇത് ഈ യാത്രയിൽ മനുഷ്യനെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്, ആ വഴികാട്ടിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കേറെ വഴി ഇപ്പോഴും ഫോണിനകത്ത് നമ്മൾ നോക്കും, എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു മാപ്പിൽ എങ്ങനെയാണ് അതിനുള്ള വഴി. അത് ആ വഴി നമ്മൾ നോക്കുന്ന സാധനം അല്ലെങ്കിൽ ആരോട് ചോദിക്കാതെ പെട്ടെന്ന് തന്നെ ഏത് ഭാഗത്തേക്ക് പോകണം, എവിടെ പോയി എത്തണം, ഇനി നമുക്ക് മറ്റാരോട് ചോദിക്കാതെ അതിനെ നോക്കി നമുക്ക് പോകണം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അറിഞ്ഞുകൂടാത്ത കാലാണെങ്കിൽ എത്രയോ സ്ഥലത്ത് വെച്ച് ചോദിക്കേണ്ടി വരും ഓരോ സ്ഥലത്തും. അപ്പോൾ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ, മറ്റു പലരുടെയും ആശ്രയമില്ലാതെ, മറ്റുള്ളവരെ ചോദിക്കാതെ വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഇതേപോലെ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പല മാർഗങ്ങൾ അവരുടെ മുമ്പിലുണ്ടാകും ജീവിക്കാനും. ഓരോരുത്തർക്കും അവരവർ ജീവിക്കുന്ന നാട്ടിലുള്ള മാർഗങ്ങൾ, അവരുടെ കൂട്ടുകാരുടെ രീതികൾ, അവരുടെ കുടുംബത്തിന്റെ രീതികൾ, അവരുടെ മറ്റാരുടെ രീതികൾ, അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടാനുള്ള ധാരാളം മാർഗങ്ങൾ മനുഷ്യരുടെ മുമ്പിലുണ്ട്. പക്ഷെ എല്ലാ മാർഗത്തിൽ കൂടിയും മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. എല്ലാ വഴിയും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതല്ല, വഴികൾ ധാരാളമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിൽ ധാരാളം വഴികളുള്ളത് പോലെ എവിടെ നോക്കിയാലും നമ്മുടെ വഴിയിലേക്ക് റോഡുകൾ കാണാൻ പറ്റും. പക്ഷെ എല്ലാ റോഡും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അല്ലായിരിക്കും. ഓരോ റോഡുകളും പല സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വഴികൾ ധാരാളം ഉണ്ടാവും, പക്ഷെ ഏത് വഴി തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വഴി അറിയാവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വഴി അറിയാവുന്ന ഒരാളോട് ചോദിച്ചാലേ അറിയുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ കൂടി പോയാൽ ചിലപ്പോൾ എതിരായ ദിശയിലേക്കായിരിക്കും മനുഷ്യൻ പോകും. ഇതേപോലെ ഈ ലോകത്തെ ജീവിതത്തിൽ മനുഷ്യന് ജീവിക്കാവുന്ന ധാരാളം വഴികൾ മനുഷ്യന്റെ മുമ്പിലുണ്ട്. കുറേ വഴികൾ കാണാൻ സാധിക്കും, കുറേ വഴികൾ കേൾക്കാൻ സാധിക്കും, കുറേ മാർഗങ്ങൾ നമുക്ക് മറ്റുള്ളവർ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് എത്തേണ്ടത് എവിടെയാണ്? വിജയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും ആവശ്യമാണ് വിജയിക്കുക എന്നുള്ളത്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വിജയിയായിരിക്കുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും പക്ഷെ ചെറിയ ഒരു കാര്യം മുതൽ ചെറിയൊരു കാര്യം വരെയാണെങ്കിലും എല്ലാത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു വിജയം കണ്ടെത്തണം, പരാജയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നു. ഇതേപോലെ തന്നെ മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തിലും മനുഷ്യൻ ചെയ്യണം, വിജയത്തിലേക്ക് എത്തണം, വിജയിക്കണം. മൊത്തം അവന്റെ ജീവിതത്തിന്റെ ആകത്തോടെ നോക്കുകയാണെങ്കിൽ അവൻ അവസാനം വിജയിക്കാതി ചെയ്യണം. ഇതെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെ ആവശ്യമാണ്. എന്നാൽ ഏത് വഴിയിൽ കൂടി പോയാൽ വിജയിക്കാൻ പറ്റും? ഇത് കർത്താവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്തു നിന്നുള്ള ആ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ആരാണോ ആ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും അല്ലെങ്കിൽ വഴി കാണിക്കലും നമുക്ക് ആവശ്യം വിജയത്തിലേക്ക് എത്തിച്ചേരാണ്. അതുകൊണ്ട് നിരവധി ജീവിക്കുമ്പോൾ മനുഷ്യന് മറ്റേ പറഞ്ഞതുപോലെ ധാരാളം മാർഗങ്ങൾ ഈ ലോകത്തുണ്ട് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി. പക്ഷെ എല്ലാ വഴിയും ലക്ഷ്യസ്ഥാനത്തേക്കും ആ ലക്ഷ്യത്തിൽ വിജയത്തിലേക്കും എത്തിച്ചേരുന്ന വഴികളായിരിക്കണമെന്നില്ല. പല മാർഗങ്ങളുണ്ടാവും, പല വഴികളുണ്ടാവും. പക്ഷെ ഏതിനെ തിരഞ്ഞെടുക്കണം, ഏത് വഴിയിൽ കൂടി നമുക്ക് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രസിദ്ധമായ ജീവിതത്തിൽ കൂടി, അമ്പിയാക്കൾ കൊണ്ടുവന്ന അഴിവിൽ കൂടി, അള്ളാഹുവിന്റെ പ്രസിദ്ധമായ കലാമിൽ കൂടി, ഒമാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിൽ കൂടി ഈ ഒരു മാർഗനിർദ്ദേശം, ഈ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു അറിവിൽ കൂടിയാണ് നമുക്ക് കരസ്ഥമാകുന്നത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ജീവിത എഴുതിയുടെ ആവശ്യം നമുക്കും ഒരു മുഴുവൻ മനുഷ്യർക്കും ആവശ്യമാണ്, ലോകത്തിലെ മുഴുവൻ മനുഷ്യർ. ഒമാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളെ ഈ വിദായത്തിന്റെ ഈ അറിവും ഈ വിദായത്തിന്റെ മാർഗവുമായിട്ട് അയച്ചപ്പോൾ മുസ്ലിബാബു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്തയും അതായിരുന്നു. അതായത് നമുക്ക് അവസാനങ്ങളിൽ വരുന്ന ഓരോ മനുഷ്യനും ഈ ഹൈറ അല്ലെങ്കിൽ ഈ മാർഗം വിജയം അവരെല്ലാവരിലേക്കും എത്തണം, എല്ലാവരിലേയും മനസ്സിലാക്കണം. ഇതാണ് മുസ്ലിബാബു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹവും താല്പര്യമില്ല. അനുവദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശ്രമിച്ചതും ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിച്ചതും ധാരാളം ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിന്റെ ഉദാഹരണം ഖുർആൻ ശരീഫിലും ഹദീസിലും വരുന്നുണ്ട്. തങ്ങളുടെ അർസലനാ തശാഹിദവും മുബശ്ശിറവും നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചത് സാക്ഷിയായിട്ട്, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട്, ഭയപ്പെടുത്തി അറിയിക്കുന്നവരായിട്ട്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായിട്ട്, എല്ലാവർക്കും ഒരു സന്മാർഗത്തിന്റെ ഒരു വിളക്കായിട്ട്, ദീപമായിട്ട്. അതായത് ജനങ്ങൾക്ക് സന്തോഷവാർത്ത വരാനിരിക്കുന്ന ഭയങ്കരമായ വിജയത്തിന്റെ, വരാനിരിക്കുന്ന ജീവിതത്തിലുള്ള കലാകാലത്തെ വിജയത്തിന്റെ സന്തോഷവാർത്ത ആയിരിക്കും മുബശ്ശിറം. അതുപോലെ തന്നെ വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കാൻ വേണ്ടി. അവരുടെ തുടക്കത്തിൽ മക്കയിൽ വെച്ച് സുഹൃത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെല്ലാം വിളിച്ചിട്ട് അത് ചോദിച്ചു, ഈ മലയുടെ പിൻഭാഗത്ത് നിന്നും ഒരു സൈന്യം വന്ന് നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ വലിയ അപകടത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുകയും വിശ്വസിക്കും. കാരണം സുഹൃത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു എന്തെങ്കിലും കാര്യത്തിൽ തന്നെ കളവ് പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും എന്ന് ജനങ്ങൾക്ക് അറിയാറുണ്ട് വിശ്വസിക്കും. അപ്പൊ ഇതിനെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ഭയങ്കരമായ അപകടം, അതായത് അന്നുണ്ടായിരുന്ന സംഭവിക്കാൻ പറ്റുന്ന ഒരു അപകടം, അന്ന് ഗോത്രങ്ങളുടെ ഇടയിലുള്ള യുദ്ധങ്ങളും ഇതും പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു നാട്ടുകാർ മറ്റൊരു നാട്ടുകാർ തന്നെ രാത്രി പോയി പെട്ടെന്ന് ആക്രമിക്കുമായിരുന്നു, അവരെ കീഴടക്കുമായിരുന്നു. ഇങ്ങനെല്ലാം അന്ന് ഉണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും അധികാരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, പിടിച്ചെടുത്തൽ, നാട് ഏർപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. ഇതുപോലൊരു അപകടം മക്കാരായ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുകയാണ്, മലയുടെ പിൻഭാഗത്തുകൂടി ഒരു സൈന്യം, വലിയൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അവർ പറഞ്ഞു വിശ്വസിക്കും. അങ്ങനെ അഥവാ തങ്ങൾ പറയുകയാണെങ്കിൽ വിശ്വസിക്കും, തീർച്ചയായിട്ടും സത്യമായിരിക്കും. ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் பிரதானது கூடி பத்தி மனசிலாக்கி கொடுத்து இதே போல தான் வராதிருக்கிற ஒரு வகைய அபகடத்தை குறித்து ஞான நீங்களுக்கு முன்னறிவிக்கிறார். ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் வராதிருக்கிற அபகடத்தை குறித்து முன்னதிரி பத்தி மனசிலாக்கி கொடுக்கணும். வராதிருக்கிற வகைய ஹயர வகைய விஜயம் அதே சந்தோஷ வார்த்தை அதே உண்மத்தை கொடுக்கணும். இரண்டு காரியம் இதன் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் ஆகிரம் தாக்கே முழுவன் உம்மத்தும் கியாமத்து நாள் விரைவில் இருந்தார். தங்களுடைய உம்மத்தில் பட்ட முழுவன் மனுஷன் மற்றவர்கள் முழுவன் மனுஷன் உமக்கு தவத்தானுக்கு உமக்கு விசாரித்தானு சீகரிச்சவரானும் தங்களுடைய தாவத்தை சீகரிக்காதவரானும் எல்லாவரும் ஈ உம்மத்து முழுவதும் கியாமத்து நாள் விரைவில் இருந்தால் முழுவதும் மனுஷரும் ஈயொரு பரிசுத்தமான தீனிந்த ஈ அனுகிரகத்தை எல்லாவரும் சீகரிக்கையும் உட்கொள்ளுகையும் எல்லாவரும் விஜயிக்கையும் செய்யும். இது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுடைய ஆகிரமாயிருக்கு தாத்பரியமாயிருக்கு. அறிவுடையம் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுடைய ஜீவிதம் ஆரம்பம் நமக்கறியாம். மக்கள் இருந்த 13 வருஷத்து ஜீவிதம் பின் அதிசேஷம் உள்ள ஹிஜ்ரத்தும் ஹிஜ்ரத்தின் சேஷம் உள்ள பின் மதீனா முனவரில் உண்டாயிருந்த 10 வருஷத்தை ஜீவிதம் இது எங்கேயிருந்தும் எத்தனத்தோளம் தியாகங்கள் அர்ப்பணங்கள் எத்தனத்தோளம் விஷயங்கள் நம்மளுக்கு நேரடி வந்தோம் இதெல்லாம் தியாகங்கள் சகிப்பிட்டு வந்தோம். தொடக்கத்தில் அவஸ்து எங்கேயிருந்தும் சொல்லா பாடிய தங்கள் ஈ தரவத்து ஆரம்பித்த சமயத்து நாட்டுக்காராய குடும்பக்காராய ஆளுகள் போலும் தங்களை வாங்கி கேட்க தயாராக ஆனால் அவர்கள் புதிய காரியமாக வித்தியஸ்தமான காரியம் அவர்கள் உட்கொள்ளாதே வேண்டும் இல்லை அது அதிதாக ஒரே ஆராத்திராய வஸ்துக்களை ஆராய்ச்சி கொண்டிருக்கிற ஈ சமயத்து ஒன்று இதற்காக விட்டுட்டு ஒரு இதாகவே மாத்திரம் ஆராதிக்கணும். இது பயங்கர அற்புதமான நம்ம கேட்டுக்காத காரியமான நம்ம கருதாத காரியமான நமக்கு அது உட்கொள்ளா பற்றியில்ல. தீர்த்தும் வித்தியஸ்தமாய ஒரு காட்சப்பாடு எத்தனையோ ஆராய்ச்சி வஸ்துக்களை ஆராய்ச்சி கொண்டிருந்த ஸ்தானத்து அதிலெல்லாம் விட்டுட்டு வரும் எல்லாத்தையும் உபேசிக்க உடனே மாற்றம் செய்யணும் ஒரு இல்லாம மாற்றம் செய்யும். ஈயொரு விஷயம் வந்தப்படுத்தும் ஆர்ப்போது உட்கொள்ள பற்றிய அதோடு ஈயொரு மாற்றத்தை சீகரிக்கலாம்.
மகத்துவமான வார்த்தை நல்கியிருக்கிறது. ரெண்டு காரியங்களான അള്ളാഹുവിന്റെ നാട്ടിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ഒരു ചെറുപ്പം, ഒരു മഹത്വം, ഒരു അനുഗ്രഹം, പ്രത്യേക അനുഗ്രഹം എന്ന് പറയാൻ പറ്റുന്നു. അതിലൊന്ന് ഈമാനും രണ്ടാമത്തത് ഇൽമും. ഈ രണ്ടും ഒന്ന് ഈമാനും മറ്റൊന്ന് ഇൽമും. ഈ രണ്ട് കാര്യത്തിനാണ് ഒരു ബഹുമാനമെന്നോ ഒരു മഹത്വമെന്നോ ഒരു ചെറുപ്പം മനുഷ്യന് പറയാൻ പറ്റുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അമ്പിയാക്കളായ ഇസ്ലാത്തു വസ്സലാം വഴി ഉമ്മത്തിലേക്ക് ജനങ്ങളിലേക്ക് വാർത്തകൾ നൽകുന്ന നിങ്ങളിൽ നിന്നും വിശ്വസിക്കുകയും എൽമ നൽകപ്പെടുകയും ചെയ്യുന്ന ആളുകളെ പല ദർജാത്തുകൾ ഉയർത്തുന്നതാണ്, അവർ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നതാണ് വാർത്തകൾ.
ایمان کا اور علم کا ایمان میں غزالی رحمت اللہ علیہ کا یہ کہنا ہے کہ دنیا میں دو ہی چیزیں بڑی آئی ہیں اللہ کی طرف سے، ایک ایمان کی دولت ہے، ایک علم کی دولت ہے. ایمان کی یہ طاقت ہے کہ جب تک دنیا میں ایمان والے کا وجود رہے گا دنیا باقی رہے گی. اس لیے ایمان کی اتنی بڑی تاثیر ہے کہ ایمان کی وجہ سے عالم کا بقا ہے. ایک آدمی بھی اللہ اللہ کرنے والا ہوگا روئے زمین پر تو قیامت نہیں آئے گی. یہ تو ہے ایمان کی خاصیت اور ایمان کی برکت. ایک آدمی اسے پر ہے، وہ بھی اللہ اللہ کرتا ہے تو زیادہ عبادت نہیں کرتا، لیکن اس کی وجہ سے پورا عالم باقی رہے گا. تو ایمان وہ دنیا کی بقا کا ذریعہ ہے.
اور یہ رنگ کاری منشیے کٹن انگریز وچ وغیرہ پردھان پٹر അഹമ്മദാലയും അദ്ദേഹത്തിന്റെ കിതാബിന്റെ വിഷയം വരുന്നുണ്ട്. ഇമാന്റെ അനുഗ്രഹം അവസരം നൽകുന്ന അനുഗ്രഹവും എഴുതിന്റെ അനുഗ്രഹം. ഇമാൻ എത്രത്തോളം പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ മുഴുവൻ നിലനിൽപ്പും ഈ ഇമാനിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം ഒരു മനുഷ്യരെങ്കിലും ഇമാനോടുകൂടി മുമ്പിനായിട്ട് ഈ ലോകത്തെ അവശേഷിക്കുകയാണെങ്കിൽ ഈ ലോകവും ഇതെല്ലാം അവശേഷിക്കും, അതുവരെ നിലനിൽക്കും. ഈ ലോകത്തിന്റെ അവസാനം എപ്പോ ഇമാൻ ഇല്ലാതായിത്തീരുന്നു, ഇമാൻ ഒരു മനുഷ്യ പോലും ഇല്ലാതായിത്തീരുന്നോ അപ്പോൾ ഈ ലോകം മുഴുവനും അവസാനിക്കും. അപ്പോൾ ഈ ലോകത്തിന്റെ പക്ക, ഇതിന്റെ നിലനിൽപ്പ്, ഇത് അവശേഷിക്കുന്നത് ഇമാനിന്റെ അടിസ്ഥാനത്തിലാണ്. അത്ര പ്രധാനപ്പെട്ടതാണ് ഇമാൻ എന്ന്
പറയുന്നത്. സലാമത്തി കദ്ദറിയാണ്. സലാമത്തി കദ്ദറിയാണ്.
ഇതേപോലെ തന്നെ എന്ന് പറയുന്നത് ഇത് സലാമത്തി രക്ഷയുടെയും സമാധാനത്തിന്റെയും രക്ഷയും ലോകത്തെ രക്ഷയും സമാധാനം ഉണ്ടാവണമെങ്കിൽ അതിനുവേണ്ടി ആവശ്യമുള്ള കാര്യമാണ് ഇതിന്റെ എഴുമെന്ന് പറയുന്നത്. അപ്രകാരം ഇമാൻ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇതേപോലെ ഈ ലോകത്തിന്റെ ശരിയായ പ്രവർത്തനവും ഈ ലോകത്തിന്റെ സമാധാനവും ഈ ലോകത്തെ സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിലും അതിന് ഇതിന്റെ എഴുമാവണം.
മക്സദ് ദുനിയാക്കി താമീർ നീ ദുനിയാക്കി താമീർ ഹോ ഹുക്കൂക്കി ഹിഫാജത് ഹുക്കൂക്കി ഹിഫാജത് ഹുക്കൂക്കി താലീം ദീന അല്ലാ ക്യാ ഹക് റസൂൽ ക്യാ ഹക് കിതാബ് ക്യാ ഹക് آپس کا کیا حقوق ہے. اس علم میں حقوق کی تعلیم دی گئی ہے، کیونکہ اللہ نے دنیا کو دار الحقوق قرار دیا ہے، اس طرح آخرت کو دار الوجود بنایا
ہے. علم نلکپٹھ نلکیت لوگتی بھوتکمایا وسکے پوروگتی اٹھاکیم ادنے ارتکیم چیا ویڈیو യഥാർത്ഥത്തിൽ ഈ എൽമെന്ന് പറയുന്നത് ഈ ലോകത്ത് ഹുക്കൂക്കുകൾ നിലനിൽക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ലോകത്ത് പരസ്പരം ഹക്കുകളുണ്ട്. മനുഷ്യന് പരസ്പരം കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അള്ളാഹുവിനോടുള്ള സിദ്ധാവായ അള്ളാഹുവിനോട് ഹക്കുണ്ട്. അള്ളാഹുക്കാൽ അയച്ച പ്രവാചകന്മാർ പ്രവാചകനോടുള്ള ഹക്കുണ്ട്. പരസ്പരം സൃഷ്ടികളോടും ബന്ധുക്കളോടും മറ്റുള്ളവരോടും മറ്റു സൃഷ്ടികളോടുള്ള ഹക്കുകളുണ്ട്. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഇത് ദാറുൽ ഹുക്കൂഖാണ്. അതിനാൽ പരസ്പര കടമകളുടെയും ബാധ്യതകളും അത് മനസ്സിലാക്കുകയും അത് കൂട്ടിയിരിക്കുകയും ചെയ്യാനുള്ളത്. ഇതിനുവേണ്ടിയാണ് ഈ ലോകത്തെ തന്നിരിക്കുന്നത്. ആഹ്റ എന്ന് പറയുന്നത് ദാറുൽ ഉജൂറാണ്, അവിടെ ഇതിന്റെ പ്രതിഫലങ്ങൾ നൽകപ്പെടാനുള്ള സ്ഥലമാണ്. ഈ ലോകം എന്ന് പറയുന്നത് ദാറുൽ ഹുഖൂഖാണ്, ഇവിടെ കർമ്മകൾ മനസ്സിലാക്കുകയും കർമ്മകൾ പൂർത്തീകരിക്കുകയും ഹക്കുകൾ വീഴുകയും ചെയ്യുക എന്നുള്ളത് അത് ഇവിടെ നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഹുഖൂഖുകളെ മനസ്സിലാക്കാനും അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്താല ദീനിന്റെ ഇൽമ് മനുഷ്യരായ നമുക്ക്
നൽകിയിരിക്കുന്നത്. دنیا دار الحقوق ہے اور حقوق کی تعلیم نبیوں کے ذریعے سے دی جاتی ہے اور اس میں سب سے پہلا حق اللہ تعالیٰ کا ہے. حضور صلی اللہ علیہ وسلم نے حضرت معاذ بن جبل سے پوچھا کہ معاذ آپ کو معلوم ہے اللہ کا کیا حق ہے؟ حضرت کیا مجھے نہیں معلوم ہے. آپ نے فرمایا اللہ کا حق یہ ہے کہ اسی کی عبادت کی جائے گی, اس کے ساتھ کسی کو شریک نہیں کیا جائے گا. تو یہ دلیل ہے کہ اللہ تعالیٰ نبیوں کے ذریعے سے وہ علم دیتا ہے جس علم کے ذریعے سے حقوق کی تعلیم ہوتی ہے, حقوق کی حفاظت ہوتی ہے اور دنیا کی سلامتی ہوتی ہے.
اور മനുഷ്യരെ ഹുക്കൂക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടായി. ആ ഹക്കിലും ഏറ്റവും ആദ്യമായിട്ടുള്ള ഹക്ക് എന്ന് പറയുന്നത് മനുഷ്യന് അള്ളാഹുവിനോടുള്ള ഹക്ക്, അള്ളാഹുവിനോട് ഹക്കുണ്ട്, മറ്റുള്ളവരോടുള്ള ഹക്കുകളുണ്ട്. അപ്പൊ ഈ ഹക്കിനെ കുറിച്ച് അത് മഹാരഥിയുള്ള അവസ്ഥ അതിനോട് ചോദിച്ച ഹദീസ് കൂടി തന്നെ പറഞ്ഞിരുന്നു. അത് മഹാരഥിയുള്ള ചോദിക്കേണ്ടായി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അള്ളാഹ് മനുഷ്യന്റെ മേൽ അള്ളാഹുവിനോടുള്ള ഹക്കിനെ കുറിച്ച് ഹുക്കൂക്കിനെ കുറിച്ച് അറിയാമോ? അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അവനെല്ലാം മറ്റാരെയും ആരാധിക്കുകയും അവനെ ആരാധിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറയുന്നത്. ഒരു കൂടി മനസ്സിലായത്, മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ഹക്കുകളുണ്ട്, ഏറ്റവും ആദ്യമാണ് മറ്റുള്ളവരോടുള്ള ഹക്കുകളുണ്ട്. ഈ ഹക്കുകളെ പൂർത്തീകരിക്കാനും അങ്ങനെ ഈ ലോകത്ത് സമാധാനപരമായ ജീവിതം ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് ദീനിന്റെ ഇൽമ്
അള്ളാഹുവിനെ. تو آدم کی سلامتی ہوتی ہے, جب حقوق کی پائمانی اور بربادی ہوتی ہے تو پھر آدم میں فساد آتا ہے. اس لیے اس علم کا سیکھنا واجب قرار دیا کہ دین کا علم سیکھو. دین کا علم سیکھنا ہر وقت فرض, ہر عورت کا فرض ہے, یہ قرار دیا.
اب یہ حقوق حقوق کی لوگوں سے یہ حقوق اور کرم മനുഷ്യനോടും മറ്റുള്ളവരോടുള്ള കടമകൾ, ഈ ഹുക്കൂഖുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ ലോകത്തുള്ള ജീവിത സലാമത്ത്, സമാധാനം, സമാധാനമായ അന്തരീക്ഷം, പരസ്പരം ഹക്കുകൾ പൂർത്തീകരിച്ചുള്ള ജീവിതമാണെങ്കിൽ ഈ ലോകത്തുള്ള ജീവിതം മുഴുവൻ സമാധാനപരമായ ജീവിതമായി. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടിയാണ് സുഹാനവത്താല ഈ ലോകത്തുള്ള ജീവിതം നന്നായിത്തീരാനും സമാധാനപരമായിട്ടുള്ള ജീവിതം, സലാമത്തി, സമാധാനവും ഈ ലോകത്തുണ്ടായിത്തീരാനും ദീനിന്റെ ഇൽമ് ആവശ്യമാണ്. ആ ഇൽമ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ഹുക്കൂഖുകൾ മനുഷ്യന് മനസ്സിലാക്കി മനസ്സിലാക്കാനും അതനുസരിച്ച് അതിനെ കുത്തിയിരിക്കാനും സാധിക്കുന്നത്.
അതിനെ പേദാ ഹോത്തേ ഉസ്കെ താലൂക്കാർ ശുരു ഹോജാത്തേ, മുക്തലി പ്രാണിന്റെ താലൂക്കാർ ശുരു ഹോജാത്തേ. ഈ ഇൻസാൻകി ഖാസിയത്ത് ഹൈ, ജാനവറിനെ യേ ബാത് നഹീ ഹൈ.
മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ തന്നെ മനുഷ്യന് കുറെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്തിൽ കുഞ്ഞു ജനിച്ചാൽ തന്നെ അപ്പം മുതലേ, ആ ജനനം മുതൽ തന്നെ ഈ മനുഷ്യനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ബന്ധങ്ങളാണ് മനുഷ്യനുണ്ടാകുന്നത്. മറ്റ് ജീവികൾക്ക് ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. മറ്റ് ജീവികൾക്ക് അതിനത്രയും ബന്ധങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവരുള്ള കുട്ടികളോ ഒന്നും ഇല്ല. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ജനിക്കുന്ന മുതൽ തന്നെ പല ബന്ധങ്ങളോടുകൂടിയാണ് ഈ കുട്ടി ജീവിക്കുന്നതും ആ രീതിയിലാണ് ജീവിക്കുന്നത്.
اپنے ماں باپ سے بھی ہے, رشتے داروں سے بھی ہے, بہت سے تعلقات انسانوں کے ہوتے ہیں, ایک دوسرے کے ساتھ اپنے مال سے بھی تعلق ہے. تو ان تعلقات کی سلامتی کے لیے اللہ تبارک و تعالیٰ نے اس میں دین نازل کیا ہے تاکہ ہر حقدار کو اس کا حق مل جائے.
ہماری منشی نے تمام اٹھارہ لوگوں کی جن کے ماتا پتا کے ہونے, امایاں ہیں, باپا ہیں, سہوری سہوری ہمارے ہیں, مت بندھو کے ہونے, ഇങ്ങനെ കുറേ ബന്ധങ്ങൾ. പിന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് ബന്ധങ്ങൾ കൂടി വരിക. പിന്നെ പരസ്പരം ഇടപാടുകൾ മനുഷ്യരുണ്ട്, അങ്ങനെ കുറേ പേരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ജനിക്കുന്ന മുതൽ വളരുന്നതനുസരിച്ച് ഈ ലോകത്ത് ബന്ധങ്ങൾ ഉണ്ടാകുകയും ആ ബന്ധങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ബന്ധങ്ങൾ പരസ്പരം അത് ശരിയായ രീതിയിൽ, അത് സമാധാനമായിട്ടും ശരിയായ രീതിയിൽ ബന്ധങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അവർ ഏറ്റവും അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എല്ലാവരുടെ ഹക്കുകൾ മനസ്സിലാക്കുകയും ആ ഹക്കുകൾ കുത്തിയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്തെ പരസ്പര സമാധാനപരമായ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യം. ഈ ഉപ്പുപ്രധാനത്താണ് മനസ്സിലാക്കിയിട്ടത്. മനുഷ്യൻ ഈ ലോകത്തെ എന്തെല്ലാം ഉപ്പുകളാണുള്ളത്, ആ കടമകളാണ് മനുഷ്യനുള്ളത്, ആരോടൊക്കെയാണ് ബന്ധങ്ങളുള്ളത്, ആ ബന്ധങ്ങളുടെ മേൽ എന്തെല്ലാം ബാധ്യതകളാണുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അത്ര പ്രശ്നമായി ദീൻ നൽകി, ഈ ദീനിന്റെ ഹെൽമ നൽകി. ഈ ഹെൽമ അനുസരിച്ച് എത്രത്തോളം മനുഷ്യൻ ഈ പൂക്കളെ കുട്ടിയിരിക്കുമോ അത്രത്തോളം ഈ ലോകത്ത് സമാധാനം സന്തോഷവും ഉള്ള ജീവിതങ്ങൾ, മറ്റുള്ളവരുടെ ഹക്കുകൾ കുട്ടിയിരിക്കപ്പെടും. എല്ലാവർക്കും അവരവരുടെ ഹക്ക് കിട്ടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ
സാധിക്കുന്നതാണ്.
അതുകൊണ്ടാണ് ദീനിന്റെ ഹെൽമ ഇത് പഠിക്കൽ, ഇത് മനസ്സിലാക്കൽ ഓരോ പുരുഷനും സ്ത്രീക്കും പറഞ്ഞിരിക്കുന്നത്. ഹെൽമിനെ പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവരുടെയും നിർബന്ധമാകുന്നതിനുള്ള
കാരണമില്ലാണ്. ഇസ്ലി അല്ലാ തബാറക് വതആല ആപ്പോ കാമിൽ ഇൽം ദിയാ ഗയാ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനായി എല്ലാവരിലേക്കുമുള്ള മുഴുവൻ മനുഷ്യരിലേക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരിലേക്കുള്ള പ്രവാചകനായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനെക്കുറിച്ച് അറിയുമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ കാമിയായ ഇൽമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരാളെ ഇസ് ഇൽമ കോ അപ്നി ദാവത് സേ ജോഡാ ഹൈ ജോ ജോ ഉലൂം നാദിൽ ഹുയേ ഉസ് ഉലൂം കി ആപ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ലോഗോ കോ ദാവത് ദി.
ഹമാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഇൽമ ഈ ഇൽമിനെ തങ്ങൾ ചെയ്തു ദാവത്തുമായി ബന്ധപ്പെട്ടു. അതായത് എന്തെല്ലാം ഇൽമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയോ ആ ഇൽമിലേക്ക് ദാവത്ത് ചെയ്തു, ഓരോ ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കാൻ, ജനങ്ങളിലേക്ക് അത് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം ദാവത്ത്
ചെയ്യുന്നത്
മനുഷ്യർക്ക് എത്രത്തോളം ആവശ്യമെന്ന് വെച്ചാൽ എപ്രകാരം ഭൂമിയിൽ മഴയും മഴയുടെ വെള്ളവും ആ മഴവെള്ളം എത്രത്തോളം ആവശ്യമാണോ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെയുള്ള ജീവിതത്തിന് വേണ്ടി, ഇതേപോലെ ഈ മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതത്തിന് വേണ്ടി ദീനിന്റെ ഹെൽമ
ആവശ്യമാണ്. പാനീഷ്ക്ക് പാനീക്ക്
മഴ പെയ്യാതെ മഴയില്ലാതെ ഈ ലോകത്തുള്ള സൃഷ്ടികൾ, ഇവിടെയുള്ള മഹ്ലൂക്ക് സൃഷ്ടികൾ അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല. കുറെ നാൾ മഴയില്ലാതിരുന്നാൽ ഈ ലോകത്ത് ഒന്നും തന്നെ ഉണ്ടാവുകയാണ്. ഇരിക്കുന്നവർ കുറച്ചും കൂടെ കയറിയിരുന്നാൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അവർക്ക് ഇരിക്കാൻ പറ്റും സ്ഥലം കുറച്ചും കൂടെ ഉണ്ടാവും. അവരുടെ സ്ഥലമുള്ള സ്ഥലത്തുനിന്ന് മുന്നോട്ട് കയറി കഴിയുന്നു. ഇപ്പോ മഴ പെയ്യാൻ എത്രത്തോളം ആവശ്യമാണ്, മഴയുടെ വെള്ളം വെള്ളം ജലം ഈ ലോകത്തെ ജീവിതം നിലനിൽക്കാൻ വേണ്ടി എത്രത്തോളം ആവശ്യമാണോ ഇതേപോലെ ഈ ലോകത്തെ ജീവിതം നിലനിൽക്കാൻ വേണ്ടി ദീനിന്റെ അറിവും ആവശ്യമാണ്.
بارش کے پانی کے بغیر زمین کی کوئی مخلوق زندہ نہیں رہ سکتی. بجانا میرا نہ یہ کل شاعر ہے کہ بارش کے پانی سے ہر مخلوق کو اللہ زندگی دیتے ہیں. ایسے ہی یہ علم جو ہے ہر طبقے کی نجات کے لیے اس علم کا ہونا ضروری ہے. رسول صلی اللہ علیہ وسلم نے اپنے علم کی مشابہت بارش کے پانی سے دی ہے کہ مثلاً ما را صلی اللہ من العلم والہدا کم سے ہے سے آخر حدیث کہ مجھے جو علم اللہ نے دیا ہے وہ بارش کے پانی کی طرح سے. بارش کے پانی کے بغیر زمین کے مخلوق کا گزارا نہیں ہے. اس طرح انسانوں کے ہر طبقے کو حضور صلی اللہ علیہ وسلم کی خدمت کے بغیر جو ہے نجات اور کامیابی نہیں
ہے. മഴയുടെ വെള്ളമില്ലാതെ ഈ ലോകത്തെ ജീവനുള്ള വസ്തുക്കളുടെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാണ്, അവർക്ക് ജീവിക്കാൻ പറ്റിയില്ല. ഇതേപോലെ തന്നെയാണ് ദീനിന്റെ അഴിമ. ഈ മഴയുടെ വെള്ളം പോലെ മഴയോടാണ് സാധിച്ചപ്പെടുത്തിയിരിക്കുന്നത്, വെള്ളത്തിനോടാണ് സാധിച്ചപ്പെടുത്തിയിരിക്കുന്നത്. ജീവനുള്ള വസ്തുക്കൾ ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് അത് സൃഷ്ടിക്കപ്പെട്ടത് മഴ നിലനിൽപ്പുമല്ല വെള്ളം ജലമുണ്ടാകുന്നതിൽ കൂടിയാണ്. ഇതേപോലെ അതീശ്വര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതിനുമാ ബാക്കിയും നൽകിയുണ്ട്. അള്ളാഹു തആല എന്നെ അയച്ചിരിക്കുന്നതിന്റെ ഉദാഹരണം ഇൽമും ഹിദായത്തും നൽകി അയച്ചത് ഒരു മഴ പെയ്യുന്ന പോലെയാണ് ക്രമത്തിൽ വഹിച്ചതെന്ന് പറയുന്ന ഹദീസുകൾ. അപ്പൊ മഴയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇൽമ് എന്ന് പറയുന്നത് പ്രകാരം ഈ ലോകത്തെ ജീവനുള്ള വസ്തുക്കൾക്ക് മഴ പെയ്യാൻ ആവശ്യമാണ്. ഇതേപോലെ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ദീനിന്റെ ഇൽമ് ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി ഇതേപോലെ തന്നെ ആവശ്യമായ കാര്യം.
اور پوری انسانیت کے لیے نازل ہوئی ہے اس لیے حضور صلی اللہ علیہ وسلم نے اپنے علوم کو دعوت سے جوڑا ہے تاکہ دعوت کے ذریعے سے یہ علوم ہر طبقے کو ملے.
ചില വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകമായിട്ടുള്ളതല്ല, ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനത്തെ പ്രശ്നവും ആവശ്യമുള്ള സംഘങ്ങള് ദീനിന്റെ അഴിവിനെ ദീനിന്റെ ദൗത്യവുമായിട്ട് ബന്ധപ്പെടുത്തി എന്ത് കാര്യങ്ങൾ എഴുതിക്കൊണ്ടോ എന്ത് കാര്യങ്ങളോ അവരാകുന്നുണ്ടോ ഇത് മുഴുവൻ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം, ദൗത്യത്തിന്റെ പരിശ്രമം ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയുണ്ടായി. അത് ഇതെല്ലാവരിലേക്കും എല്ലാവർക്കുള്ള അമാനത്താണ്. ആ അമാനത്ത് എല്ലാവരിലേക്കും എത്തിക്കൽ ആവശ്യം.
اور یہ علم دو طرح سے نازل ہوا ہے. ایک تصدیق کا علم ہے, ایک تشریح کا علم ہے. جو علم تصدیق کے لیے ہے وہ سب کے لیے ہے. ایک اس علم میں اللہ تعالیٰ نے اپنے بندوں کو ترغیب دی ہے, اپنے انعامات, اپنے کرامات, آخرت, اس کی ترغیب دی ہے. اس کو تربیت کا علم کہتے ہیں. علماء کرام نے تربیت کے علم کو خوب جمع کیا ہے. صحابہ کرام نے بھی تربیت کے علم کو خوب جمع کیا ہے. کیوں کہ تربیت کے علم سے لوگوں کے اندر دین کی اور آخرت کی طلب پیدا ہوتی ہے. اور انبیاء کرام کی دعوت کی خصوصیت یہ ہے کہ وہ لوگوں میں طلب پیدا کر کے دیتے ہیں چیز. پہلے لوگوں میں طلب پیدا ہو جاوے, اور طلب پیدا ہوتا ہے تربیت سے اور حسن اخلاق سے. دو چیزوں کے ذریعے سے لوگوں میں طلب پیدا کرائی جاتی ہے, ایک تربیت کے علم سے اور ایک حسن اخلاق سے. حضور صلی اللہ علیہ وسلم نے یہ دونوں چیزیں اپنی دعوت میں استعمال کیا.
അപ്പൊ ദീനിന്റെ അഴിവ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ അത് രണ്ട് രീതിയിലുള്ള രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തർദീബിന്റെ അഴിവുണ്ട്, ഒന്ന് തശ്മീരിന്റെ അഴിവുണ്ട്. തർദീബിന്റെ അഴിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അതിന്റെ മഹത്വം വില മനസ്സിലാക്കി അതിനുള്ള താല്പര്യം, ദീനിലുള്ള താല്പര്യം ഉണ്ടാക്കിയാണുള്ള അഴിവാണ്. ഉലമാക്കൾ ഹദീസുകൾ ഉലമാക്കളെല്ലാം ധാരാളം ഹദീസുകളും ധാരാളം അഴിവും ഈ വിഷയത്തിൽ ഒപ്പിച്ചു കൊണ്ടിരുന്നു. കാരണം തർദീബിന്റെ അഴിവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് അമ്പിയാക്കാർ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ദഅവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. തർജീബ് ഇതിന്റെ മഹത്വം എന്താണ്, ഇതിന്റെ ആവശ്യകത എന്താണ്, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ്, ഇതിന്റെ പ്രതിഫലം എന്താണ്, ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പ്രധാനപ്പെട്ട ദഅവത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഴിമിന്റെ വലിയ ഭാഗം, ഒരു ഭാഗം എന്ന് പറയുന്നത് തർജീബാണ്. വിഭാഗത്തിൽ ശരിയായ നിയമങ്ങളും കാര്യങ്ങളും നിശ്ചയം ചെയ്യുമ്പോഴും, പക്ഷേ ആദ്യം അമ്പിയാക്കളായ ഇസ്ലാത്തു വസ്സലാം അവരുടെ ദഅവത്തിൽ അവരുടെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈ വിഷയത്തിൽ ഈ ദീനിനെ കുറിച്ചുള്ള താല്പര്യം ഉണ്ടാക്കുമായി, ആഗ്രഹം ഉണ്ടാക്കുമായി, എന്നിട്ട് ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ അവർക്ക് കൊടുക്കുമായി. ആദ്യം ആഗ്രഹവും താല്പര്യവും ഉണ്ടായിട്ടാണ് അവർ കൊടുത്തിരുന്നത്. ആദ്യം വലിയ വലിയ പരിശ്രമിച്ചിരുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദീനിനെ കുറിച്ചുള്ള മഹത്വം, ദീനിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കണം. ഇതായിരുന്നു അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രീതി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തർദീബിന്റെ അഴിമാണ്.
ഹലാം കീ ജാതി ജൈസെ അതിനാ ഹലാം കേട്ടാ കോ നീ ഛോടത്താ ജോ ഹലാം നീ ഛോട് സക്തേ ക്യൂക്കി വോ ഹലാം കേ ആദി തേ ലേക്കിൻ അല്ലാഹ് തആലാ നേ ഉസ്കോ ഇസ് തരഹ സേ ബന്ദ് കർവായാ കേ തർദീബ് നാജിൽ ഹുയി, വഹീദ് നാജിൽ ഹുയി, ജിസ്കി വജഹ സേ ഉസ്കി നഫ്രത് പൈദാ ഹുയി, അദാബ് കാ ഖൗഫ് പൈദാ ഹുവാ. യാനി ഏക് ഏക് ചീസ് ഛോടാനി ഹേ തോ ഉസ്കി നഫ്രത്, ഏക് ചീസ് പൈദാ കർനി ഹേ തോ ഉസ്കി നഫ്രത്. യേ ദോ ചീസേ ഹേ. ആദ്മി കിസി ചീസ് കി നഫ്രത് കരേ തോ ഛോടാസി കർതാ ഹേ, കിസി സേ നഫ്രത് കരേ തോ ഛോഡ് ദേതാ ഹേ نقصان کی وجہ سے. تو اللہ تعالیٰ نے یہ علوم پہلے نازل کیے کہ لوگوں میں ترغیب آئے, جس جن کاموں کو کرنا ہے اس کی ترغیب, اور جن کاموں کو چھوڑنا ہے اس کی ترغیب. اس کی وجہ سے لوگوں کے ذہن بنے, اور یہی دعوت کا طریقہ ہے کہ جو چیزیں امت میں چلانی ہے اس کی ترغیب ہو جائے, جو چیزیں امت سے چھڑانی ہے اس کی ترغیب ہو جائے, تاکہ وہ اپنے استعداد کے مطابق عمل کریں.
അവിടെ വ്യക്തമായി ഈ ഇറങ്ങിയ ആ രീതി നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഓരോ വിഷയത്തിലുള്ള ആദ്യം ആ വിഷയത്തെ കുറിച്ച് ഏതൊരു കാര്യം നടപ്പിലാക്കാൻ അത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചോ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകുന്ന രീതിയിൽ അതിന്റെ മഹത്വങ്ങളും ആവശ്യകതയും മനസ്സിലാകുന്ന രീതിയിലുള്ള ആയത്തുകളും നിയമങ്ങളുമാണ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് കണ്ടുകൂടി ഹറാമാക്കി, മറ്റു പല കാര്യങ്ങൾ അതിനെ നിരോധിച്ചു, ചില കാര്യങ്ങൾ അത് നിർബന്ധമാക്കി, പറവാക്കി. ഈ രണ്ട് കാര്യത്തിലും ഒരേ പടിപടിയായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഖുർആൻ ശരീഫിൽ അബ്ബാവിന്റെ ഭാഗത്തിനുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കണ്ടുകൂടി ഹറാമാക്കി ഒറ്റയടിക്ക് അത് ഹറാമെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ആരംഭഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശബത്തിന്റെ നിശ്ചലഭാവം തങ്ങളുടെ അനുഭവത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇതെല്ലാം ഹറാമാണെന്ന് വിവരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു, അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നു, അവരുടെ മനസ്സുകളിൽ പല കാര്യങ്ങളുടെ ആഗ്രഹങ്ങൾ തർക്കീബിൽ കൂടി, തർക്കീബിന്റെ അരിപ്പിൽ കൂടി, തർക്കീബിന്റെ ആയുധ ഭീഷികളിൽ കൂടി അവരുടെ മനസ്സുകൾ അതിന്റെ താല്പര്യം ഉണ്ടാക്കി തീർത്തു. അതിനുശേഷം ആ നിയമങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പൊ അവർക്കത് ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കുന്നു. പല കാര്യങ്ങളും അത് നിരോധിക്കാനുള്ള, അത് ഇല്ലാതാക്കാനുള്ള അവസരം ആഗ്രഹിച്ചു. അതിനെക്കുറിച്ചുള്ള തർക്കീബിന്റെ വിഷയങ്ങൾ കൊണ്ടുവന്നു പടിപടിയായിട്ട്. അതിനെക്കുറിച്ച് അത് മോശമാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു, അതിനെ ഒഴിവാക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിനെ നിരോധിക്കുന്നുണ്ടായി. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള സിദ്ധാന്ത്, അതിനുള്ള അവരിലുള്ള കഴിവുണ്ടായി. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള അതിനുള്ള കഴിവ് അവരിലുണ്ടായിരിക്കുന്നു. ഈ രീതിയാണ് തർക്കീബിൽ കൂടിയാണ് തർക്കീബും തർക്കീബും മഹത്വങ്ങൾ പറഞ്ഞു. അതുപോലെ ചില കാര്യങ്ങൾ മോശമായ ഇല്ലാതാക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തൽ അല്ലെങ്കിൽ അതിന്റെ മോശമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുക്കൽ, ഇങ്ങനെയാണ് ഈ ദീൻ നടപ്പിലാക്കിയത്. ഈ ഒരു രീതിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ഇറക്കിയതും. ആ ഒരു രീതിയിലാണ് ഈ ദീൻ മനുഷ്യർക്ക് കൊണ്ടുവന്നത്.
एक किस्म तो लोगों की वो होती थी कि जिनके अंदर कदर पैदा हुई वो खुद ही आए आपके पास आए दीन कबूल की आप दिल की तालीम ली, और एक किस्म वो है कि जिनमें ये बात अभी पैदा नहीं हुई, तो उसके लिए ये किया जाता था कि जिनके अंदर ये बात नहीं पैदा हुई है उनके पास हुजूर सल्लल्लाहु अलैहि वसल्लम खुद तशरीफ ले जाते थे या अपने आदमी देते थे.
അതിന്റെ കൂടെ പ്രശ്നം അപരാധം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇക്കാര്യത്തെ കുറിച്ചുള്ള തർക്കീബും ദാവത്തും സൽസ്വഭാവത്തിൽ കൂടി ജനങ്ങളെ അടുപ്പിക്കുകയുണ്ടായി ദീനിലേക്ക്. ഒമാൻ റസൂൽ അലൈഹി സ്വലം തങ്ങൾ ഈ രീതിയിൽ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നുണ്ടായി. അങ്ങനെ ചെയ്തപ്പോൾ കുറെ ആളുകൾ എന്തായി, അവരിതിനെ മനസ്സിലാക്കി. അലൈഹിസ്സലം തങ്ങളുടെ ദാവത്തിനെ അവർ തങ്ങളുടെ ആ വാക്കുകളെ കേട്ടു, ആ വർത്തമാനങ്ങൾ സ്വീകരിച്ചു, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ദാവത്തിൽ സ്വീകരിക്കുകയുണ്ടായി. അവരങ്ങനെ അതിലേക്ക് വന്നു. എന്നാൽ പിന്നെയും കുറെ ആളുകൾ പിന്നെയും അവരെ മടിച്ചു നിന്നു. അവരതിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനോ തയ്യാറായില്ല. അങ്ങനെയുള്ളവരിലേക്ക് പിന്നെ തങ്ങള് പിന്നെ ചെയ്തു അതാവശ്യമായി തങ്ങൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആരെങ്കിലും പ്രതിനിധികളെ അവരിലേക്ക് അയച്ച് അവരിലേക്ക് എത്തുകയുണ്ടായിരുന്നു. കാരണം
وفود کو بھیجتے تھے, وفود کے ذریعے سے یہ باتیں لوگوں میں ایمان کی آخرت کی طلب پیدا کرانے کی باتیں حاصل کرنے کے لیے آپ صلی اللہ علیہ وسلم بھیجتے تھے. جو لوگ آ جاتے وہ تو آپ کی صحبت سے سیکھتے تھے, اور جو نہیں آتے تھے ان کے پاس جماعتیں بنا بنا کر کے بھیجنا کا ایک معمول تھا, ایک سنت طریقہ تھا.
رسول اللہ صلی اللہ علیہ وسلم نے دعوتیں دی تھیں اوروں നാടുകളിലേക്ക് തങ്ങളുടെ ദാവത്തിൽ കൂടി തങ്ങളുടെ അടുത്ത് വരികയും തങ്ങളുടെ ആ ദാവത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും അതിൽ നിന്ന് മടിച്ചു ചെയ്യുന്ന ആളുകൾ, അവരിലേക്ക് ആദ്യം തങ്ങൾ വ്യക്തികളെ അയക്കുമായിരുന്നു, സഹപാത്രികളെ ഓരോ വ്യക്തികളെ അയക്കുമായിരുന്നു. കാരണം ആദ്യം കുറച്ച് വ്യക്തികളാണ് തയ്യാറായത്. അപ്പൊ ആ തയ്യാറായ വ്യക്തികളെ മറ്റുള്ള നാടുകളിലേക്കും മറ്റുള്ള സമൂഹത്തിലേക്കും ഗോത്രങ്ങളിലേക്ക് അയച്ചവരെ ദാവത്തിയുമായിരുന്നു. പിന്നെ സഹപാത്രികളുടെ എണ്ണം കൂടി വന്നപ്പോൾ പിന്നെ ഈ ഭൂതുകളെ ഒരു ചെറിയ ചെറിയ സംഘങ്ങളെ തയ്യാറാക്കി അവരെ ഓരോ നാടുകളിലേക്ക് അവിടെയുള്ള അധികാരികളെ കാണാൻ വേണ്ടി, ആ നാട്ടുകാരെ കാണാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോയി തർവത്തി ചെയ്യാൻ വേണ്ടി ഓരോ സംഘങ്ങളെ ജമാഅത്തുകളെ തയ്യാറാക്കി അയക്കുക എന്നുള്ളത് സുബ്ഹാനഹു വ തആല തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നാടുകളിലേക്ക് ഭൂതുകളെ അയക്കുമായിരുന്നു, സംഘങ്ങളെ തയ്യാറാക്കുമായിരുന്നു, എന്നിട്ട് അവരെ ഓരോ നാടുകളിലേക്ക് കയറത്തിനെ എത്തിക്കാൻ വേണ്ടി, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അങ്ങനെ പോയി മുഹൂദുകൾ പോകുമ്പോൾ ചില നാട്ടുകാരെന്തെയും അതിനെ കേട്ട് മനസ്സിലാക്കി അവരതിനെ സ്വീകരിക്കും, പിന്നെയും ചില നാട്ടുകാർ പിന്നെയും സ്വീകരിക്കാം. പിന്നെന്തുകൊണ്ട് ഈ രീതിയിലായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ജനങ്ങളിലേക്ക് നാടുകളിലേക്ക് എത്തിച്ചത്.
ആദ്യത്തെ ഒരേ കാലത്തെ എന്തുകൊണ്ടോ തലം വാദ്യ ആതെ തലബ് ആതെ ആദാബ് പഠാത്തെ തലീം ഹോതി തക്മീൽ ഹോതി തലബ് വാലോക്കെ തക്മീൽ ഹോതി തർജിം ഹോതി ബേ തലബോക്കെ ജിന്നെ അഭി തലബ് പേദോ ദാവത് ദീജാത്തേക്കാർ ഇമാനത്തി ആഖിറത്തി തലബ് പേദാ
ഇന്നും ദാവത്തിന്റെ പരിശ്രമം ഇന്നും ദീനിന്റെ പരിശ്രമങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്. കുറേ ആളുകളെപ്പോഴും ദീനിന്റെ ദാവത്തിനെ മനസ്സിലാക്കി അവർ ഇങ്ങോട്ട് മുന്നോട്ട് ആഗ്രഹത്തോടു കൂടി താല്പര്യമുണ്ടായി അവർ ഇങ്ങോട്ട് വരും. കുറെ ആളുകളെപ്പോഴും അതിൽ നിന്നും വിമാനം നിൽക്കും. ഇതെല്ലാം കാലഘട്ടത്തിലുണ്ടാവും. അപ്പൊ ഇത് രണ്ടിനും പരിശ്രമം ആവശ്യമാണ്. ക്രിസ്തുവായിട്ടുള്ള തങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. വരുന്നവർക്ക് തങ്ങളുടെ കൂടെ നിർത്തി ദീനിന്റെ അഴിവും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ വരാത്തവരിലേക്ക് പിന്നെ ജമാഅത്തുകൾ അയക്കുമായിരുന്നു. ഇന്നും ഇത് തന്നെയാണ്. ഇത് പലപ അല്ലെങ്കിൽ ദീനിനഴിമ പഠിക്കുന്നവർ തനിമീങ്ങൾ അവരെ ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി വരും. ദീനിന്റെ അഴിമ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അങ്ങനെ കുറെ ആളുകളുണ്ട് ദീൻ മനസ്സിലാക്കണം, ദീൻ പഠിക്കണം, ദീൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. അവരെ കൂട്ടി നിർത്തി അവർക്ക് ദീൻ മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ വലിയൊരു വിഭാഗം പിന്നെയും ഇതൊന്നും ചിന്തിക്കാതെ ഇതൊന്നും മനസ്സിലാക്കാതെ പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ആളുകളെ ജമാഅത്തുകളെ സംഘങ്ങൾ അയച്ച് അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോയി പറഞ്ഞ് മനസ്സിലാക്കി പരിശ്രമിച്ച് അവരിലും ദീനിന്റെ ഫലം ഉണ്ടാക്കി തീർക്കണം. ദീനിന്റെ ആഗ്രഹം അവരുടെ മനസ്സുകൾ ഉണ്ടാക്കി തീർക്കുക. ഇതേ പരിശ്രമമായി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും ഈ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
کیونکہ دعوت اپنے محاسن کے ساتھ ہوتی ہے تو وہ مؤثر ہوتی ہے. اس لیے ہم کو دعوت کے محاسن اور دعوت کی خوبیاں بتائی گئی کہ دعوت کے کیا محاسن ہے. کہ دعوت کے محاسن یہ ہے کہ دائی کے اندر اخلاص آئے سب سے پہلے, کیونکہ ہر نبی اخلاص کے ساتھ آیا ہے. کوئی چیز دنیا والوں سے انہوں نے مانگی نہ یا قوم لا اسلکم علیہ مارا, میرا کوئی تقاضا نہیں ہے. تو ایک دعوت کی خوبی اور محاسن میں سے یہ ہے کہ دائی کے اندر اخلاص ہو, دوسرا دائی کے اعمال صالحہ ہوں, دائی کے اندر اچھے اخلاق ہوں, دائی کے اندر اچھا اسلوب ہو, دائی کے اندر اچھا حسن ظن ہو. یہ سب دعوت کے محاسن کہلاتے
ہیں. دعوت تو رہی بول ہاں دعوت کے محاسن اب اس میں نمبر پوری ہے اتنا دعوت ہے اور دعوت سیگری کے پڑھ رہے ہیں اور یہ کوئی گنگا آوچھ مات ہے اس میں جمعہ دعوت چیزو ہے جو میں مات رہا ہے اب جنگلے کا یہ اثر چیئے ہمیں ജനങ്ങളിൽ അതിന്റെ പ്രതിഫലം ഉണ്ടാക്കണമെങ്കിൽ, ജനങ്ങൾ അതിനെ ഉൾപ്പെടണമെങ്കിൽ അതിന് കുറെ ഗുണങ്ങൾ വേണം. അതിലൊരു ഗുണങ്ങൾ നമുക്ക് നമ്പ്യാക്കാതെ ഇസ്ലാമിന്റെ അവരുടെ തലവത്തിൽ ഈ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് എല്ലാം നമ്പ്യാക്കാതെ ഇസ്ലാമിന്റെ ഈ ആഴ്ചകളിൽ കൂടിയെല്ലാം നമ്പ്യാക്കാതെ ഇസ്ലാം പറയുന്നത് ഞങ്ങളിൽ പറയുന്ന കാര്യം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷയല്ല, ഞങ്ങളുടെ പ്രതീക്ഷ അള്ളാഹുവിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഗുണകാംക്ഷയായിട്ട് നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളൊന്നും ഞങ്ങൾക്ക് തരണ്ട, അതൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നാണ്, അള്ളാഹുവിൽ നിന്നാണ് പ്രതിഫലത്തെ ആഗ്രഹിക്കുകയും നിങ്ങളുടെ നന്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലാണ് അമ്പ്യാക്കളായ ഇസ്ലാം അവരെ ആഗ്രഹിച്ചത്. അവരുടെ അമ്പ്യാക്കളുടെ ലാഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചിത്രത്തിൽ ഗുണമെന്ന് പറയുന്നത് മഹാസിനിലൊന്ന് അവർ വ്യത്യാസത്തോടു കൂടിയായിരുന്നു. അതേപോലെ ഉയർന്ന സ്വഭാവത്തോടു കൂടിയായിരുന്നു, ഗുണകാംക്ഷയോടു കൂടിയായിരുന്നു, ജനങ്ങളെ കുറിച്ച് നല്ല ഉദ്ദേശത്തിലായിരുന്നു. തെറ്റിദ്ധാരണകൾ മോശമായ ചിന്തകൾക്ക് പകരം എല്ലാവരെയും കുറിച്ചുള്ള നല്ല ഒരു ഗുണ ഉദ്ദേശം, ഒരു നല്ല ചിന്ത, വിശാലമായ ചിന്ത, വിശാലമായ ചിന്താഗതി, ഇങ്ങനെയുള്ള കുറെ ചിത്രത്തുകളോടുകൂടി അല്ലാത്തവരോടുകൂടി കൂടിയായിരുന്നു നബിമാരല്ലാതെ. അതുകൊണ്ട് ദഅവത്തെ ദഅവത്തിന്റെ ഗുണങ്ങളോടുകൂടിയായിരുന്നു ഈ പറഞ്ഞ മഹാസിനുകളും സിപാർശകളും കൂടിയായിരിക്കുമ്പോൾ അസർ
ചെയ്യുന്നു. അപ്പിന് അന്തര മെഹനത് മതോ മഹാസിനോ ഭൂമി ദായി മെഹോ ഇമാന യക്കീൻ ആവേ അമൽ മെ ഇഖ്ലാസ് ആവേ
استقامت آوے، امت سے ہمدردی اور خیرخواہی آوے، یہ چیزیں اپنے اندر بھی پیدا کرنی ہے، اور امت کے اندر کہ امت کے اندر آخرت کا فکر اور اپنے 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 دین کی نصرت کی فکر یہ امت میں پیدا کرنی ہے.
അപ്പൊ ദീന്റെ ദാവത്തിന്റെ ചെയ്യുന്ന ദാഴിയുമായിട്ട് രണ്ട് വശങ്ങളാണ് ഇതിലുള്ളത്. ഓരോ മനുഷ്യനും ദാവത്ത് ചെയ്യുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ആ ചെയ്യുന്ന ദാവത്ത് ചെയ്യുന്ന ആ പരിശ്രമം ചെയ്യുന്ന ആളിനോട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അവിടെ ഈ പറയുന്ന ദാവത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, ആ ചെയ്യുന്ന ദാവത്ത് ചെയ്യുന്ന ആളുകൾ ആവശ്യപ്പെട്ടുണ്ടാകും. ഇമാന്റെ ദാവത്ത് ചെയ്യുന്നു, ഇമാന്റെ ദാവത്ത് തന്റെ ഇമാനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. തന്റെ ഉള്ളിൽ ഇഖ്ലാസ്, തന്റെ ഉള്ളിൽ ഭാവനുള്ള ബന്ധം, ആഹാരത്തിന്റെ ചിന്ത, നല്ല സിഫത്തുകൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കുക. നമ്മൾ ദാവത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പരിശ്രമം, അതിനൊരു ഭാവനം, ഒരു ഭാവം എന്ന് പറയുന്നത് ഈ പരിശ്രമം നമ്മൾ നമ്മുടെ മേൽ ചെയ്യുക, നമ്മുടെ ഉണ്ടാക്കി തീർക്കുക. രണ്ടാമത്തെ മറുവശം എന്ന് പറയുന്നത് ഇത് ജനങ്ങളിതിന്റെ പ്രയോജനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രയോജനം ഏതാണ്? ജനങ്ങളിതിൽ കൂടി അഭാവമായിട്ട് ബന്ധപ്പെടണം, ജനങ്ങളിൽ കൂടി ആഹാരത്തിനെ മനസ്സിലാക്കണം, അവരുടെ ജീവിതങ്ങളിൽ ആഹാരത്തിന്റെ ചിന്ത ഉണ്ടാകണം, അവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണം. ഈ ഗുണങ്ങൾ ജനങ്ങളിലൂടെ ഈ പരിശ്രമം രണ്ടു വർഷങ്ങളോട് കൂടിയാണ്. മറ്റുള്ളവരുടെ മാത്രമുള്ള പരിശ്രമം അല്ല, പരിശ്രമം ചെയ്യുന്ന ആൾക്ക് ആ മനുഷ്യന്റെ ശുപാർശകൾ ഉണ്ടാകണം. രണ്ടാമത് ഈ പരിശ്രമം കാരണമായി ജനങ്ങളുടെ ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിന്റെ രണ്ട് വർഷങ്ങളിലും ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാകും. അതിലൂടെ പൂർണ്ണമായി തീർന്നു ഒരു വർഷം മാത്രം കൊണ്ട് അവർക്ക് കൂട്ടിയാവുന്നു.
اسی طرح آپ حضرات ماشاء اللہ مختلف خدمتوں میں مشغول ہیں، تدریس ہو، تعلیم ہو، تصنیف ہو، دوسرے رفاہی کام ہو، مختلف خدمتیں آپ حضرات نے اپنے دن میں لے رکھی ہیں. اللہ تعالیٰ اسے قبول کرنا ہے.
ചുരുങ്ങിയ സമയത്ത് പറയാനുള്ള ചില വിഷയങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളോടുള്ള ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും ജോലികളും ദീനിന്റെ ഹിമത്തുകളും പല മേഖലകളിലെല്ലാം പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. പ്രതിനിധിയുണ്ടാവും, പള്ളിയിലുള്ള ഹിമത്തുണ്ടാവും, മറ്റ് മക്തവകളുടെ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇങ്ങനെ ദീനിയായ പല ഹിമത്തുകളും പല ബന്ധങ്ങളുമായിട്ട് പല ബന്ധങ്ങളും പല ഉത്തരവാദിത്തങ്ങളായിട്ട് നിൽക്കുന്നവരായിരിക്കും. പല ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതിന്റെ കൂടെ ഉള്ള ഒരു അപേക്ഷ,
ഉഷിക്ക് തക്ലീഫ് തന്നെ ഏക ഫിക്ര യേ ബി ഹൈ കി ആം ഉമ്മത് ജിസ്കെ അന്ദർ തലബ് നഹീ ഹൈ ദീൻ കി ഔർ ആഖിറത് കി ഉൻകെ അന്ദർ ഭി പഹുഞ്ചനാ ഹൈ ഔർ ഉൻമേ പഹുഞ്ച കർകെ ഉൻകോ ഇൻ ജിമ്മേദാരിയോ സേ ആഗാഹ് കർനാ ഹൈ താക്കി വോ ഭി അപ്നേ ആഖിറത് കി ജിമ്മേദാരിയോ സേ ആഗാഹ് ഹോ ജാ സകേ. ഉസ്കെ ലിയേ യേ തരീഖാ ഹൈ കി ജമാഅത്തേ ബനാ ബനാ കർകെ ഉൻകെ മാഹോൾ മേ ജായേ ഔർ ഉൻകെ മാഹോൾ കെ അന്ദർ ഉൻകോ ഈമാൻ കി ആഖിറത് കി അപ്നീ ജിന്ദഗി കി ജിമ്മേദാരിയോ കി ഫിക്ര ദി ജാ സകേ. യേ ഏക് ഉമൂമി മെഹനത് ഹൈ. اس عموم میں محنت کے ذریعے سے ایک ایسا فائدہ ہوتا ہے جیسے پانی پڑنے سے فائدہ ہوتا ہے. بارش پڑے سے بارش پڑ جاتی ہے تو ہر طبقے کو فائدہ ہو جاتا ہے، ہر ایک کو. اس طرح یہ عموم ایک محنت ہے، اس طرح یہ خصوصی محنتیں ہیں، اس طرح یہ ایک عمومی محنت. اس عموم میں محنت سے عام فائدہ ہوتا ہے کہ مختلف طبقات کے اندر دین کی یہاں غلط کی طرح پیدا ہوتی ہے. اس لیے ایک طریقہ یہ بھی ہے کہ جماعتیں بنا بنا کر کے عمومی طور پر جہاں لوگوں میں دینداری نہیں ہے یا جہاں دین سے دوری ہے ان کے پاس جانا اور ان کو اپنی آخرت اور اپنے دین کے لیے تیار کرنا یہ ایک عمومی محنت ہے. اس کے لیے دو طریقے ہیں کہ عام لوگوں سے تو یہ چاہا جاتا ہے کہ عام لوگ کیا چار مہینے لگائیں اور اپنی اور اپنے دین کے اپنے اندر فکر ڈالیں. جو حضرات اہل علم ہیں ان کی ذمہ داری زیادہ ہے، ان کی ذمہ داری تعاون کی بھی ہے، ان کی ذمہ داری ترقی کی بھی ہے، کہ ان سے ترقی بھی مطلوب ہے اور ان سے تعاون بھی مطلوب ہے.
اور کیرلہ اتروادگ دینی آئے خدمت اتروادگ نام چیزوں اتنے پوٹی نلے عام آیا دینی آئے دعوت نام اتروادگ نام چیزوں پہ پوائے آوشم അതായത് പൊതുവായ ജനങ്ങളുടെ ഇടയിൽ ഇനിയായ താല്പര്യവും ഇനിയായ ജീവിതം ഉണ്ടാക്കിക്കാൻ വേണ്ടിയുള്ള പൊതുവായ ഒരു പരിശ്രമം. അപ്പൊ ഞാൻ പൊതുവായിട്ടുള്ള മഴയെ പോലെ, അപ്പൊ മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും പെയ്യും, എല്ലാവർക്കും ആവശ്യമാണ്, കൃഷിക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ആവശ്യമാണ്. അതിങ്ങനെ വ്യാപകമായി പെയ്യും, അതുകൊണ്ട് പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഓരോരുത്തരും എടുക്കും. ഇതേപോലെ തന്നെ ദീനിന്റെ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളുടെ കുടുംബത്തിലുള്ള കൂടെ ഭൂമിയായ ദാവത്തിന്റെ ഒരു പരിശ്രമം. പൊതുവായി ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശ്രമം അതും ആവശ്യമാണ്. ഇതിനുണ്ട് ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടായിരിക്കും. ഭൂമിയിലെ എല്ലാ ഭാവങ്ങൾക്കും അതിന് ശക്തി കിട്ടും. പ്രകാരം മഴ പെയ്യുമ്പോൾ ഭൂമിയിലെ എല്ലാ ഭാവങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്നു. ഇതേ രീതിയിൽ ഭൂമിയായ ദ്രാവകത്തോടുകൂടി ദ്രാവകത്തുണ്ടാകുമ്പോൾ ഇതിന്റെ പ്രയോജനം വളരെയധികമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളോടുകൂടി അതിനൊരു കുട്ടികളെന്നുള്ളത് ഇതിന്റെ ഭൂമിയായ ദ്രാവകത്തിന്റെ ഒരു പരിശ്രമത്തിന്റെ ചിത്രം കൂടെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ കുറഞ്ഞ സമയങ്ങൾ അതിനുവേണ്ടി ഒഴിവാക്കിയെടുത്ത് അതിനുവേണ്ടി ജമാഅത്തുകൾ തയ്യാറാക്കി നമ്മുടെ മറ്റുത്തരവാദിത്തങ്ങളുടെ കൂടെ തത്തിങ്ങുകളുണ്ടാക്കി നമ്മൾ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് എത്രയോ നാടുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്രയോ ദീനില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ഇനിയാണ്ട് ജനങ്ങൾക്ക് ബന്ധമില്ലാത്ത നാടുകളിലേക്ക് എത്താനും അവരെല്ലാം ഉള്ള പൊതുവായ പരിശ്രമം നമുക്ക് ചെയ്യാനും, അതുകൊണ്ട് നമുക്ക് കുടുംബത്തിന് വലിയൊരു പ്രയോജനം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ ജോലികളോട് കൂടി ഏർപ്പാടുകൾ ചെയ്ത് സാധാരണ രീതിയിൽ പറയപ്പെടുന്നത് എല്ലാവരും ഒരു 4 മാസമെങ്കിലും ഒഴിവാക്കി വാഹനത്തിന്റെ വഴി പുറപ്പെടാൻ വേണ്ടി പൊതുവായ ദ്രാവകത്തിന്റെ പരിശ്രമം നടത്താറ്. പക്ഷെ നിന്റെ എഴുപുമായിട്ട് ബന്ധപ്പെട്ടവർ, എഴുപിന്റെ ഉത്തരവാദിത്തങ്ങളുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങൾ സാധാരണ ജനങ്ങളെക്കാൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ദീനിനെ സഹായിക്കുകയും ദീനിന്റെ അടുത്ത പുരോഗതികൾ ഉണ്ടായിത്തീരാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ വേണം. അതുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങളും ഉത്തരവാദിത്തങ്ങളും സാധാരണ ജനങ്ങളെക്കാൾ കൂടുതലാണ്.
یہ درخواست ہے کہ جس طرح آپ حضرات اپنی محنت کو، اپنی صلاحیت کو نمود پر لگا رہے ہیں، ایسے اس عالی کام، اس عالی اور عمومی کام کے لیے ایک ایک خاص اس کے لیے بھی ہے، تو ان شاء اللہ اسے پوری امت کو اور پوری امت کی عمر کو پانی ملے گا، وہ اس کا نفع عام ہوگا اور لوگوں میں اور زیادہ دین کی طلب پیدا ہوگی، کیونکہ یہ عمومی محنت ہے بارش کے پانی کی طرح سے، اسے عام فائدہ ہوتا ہے. اسے اہل علم حضرات سے یہ درخواست کی جاتی ہے کہ جس طرح ان خدمتوں میں آپ حضرات کے اوقات کرتے ہیں، اس قوموں کی محنت میں بھی ایک ایک سال لگائے.
اور ہمارے خدمت پل اتروات جولی وقت بندھپرشن سمے اوکٹ അത് ആവശ്യമാണ്, അവർ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സമയം നമ്മുടെ തർക്കീവുകൾ അതിനെ ക്രമീകരിച്ചുകൊണ്ട് പ്രകാരം സാധാരണ ജനങ്ങളിൽ 4 മാസമെങ്കിലും ഈ പൊതുവായ ദ്രാവത്തിന് വേണ്ടി കൊടുക്കാൻ പറയുന്നു. ഇതേപോലെ ഉലമാക്കൾ ഇതിന്റെ എഴുതുമായിട്ട് ബന്ധപ്പെട്ടവർ അവരോട് പറയപ്പെടുന്നത് കുറഞ്ഞത് നമ്മുടെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വർഷമെങ്കിലും ഒഴിവാക്കിയെടുത്ത് ബാബുദേവിന്റെ വഴിയിൽ പുറപ്പെട്ട് ഇതിന്റെ ഭൂമിയായ പരിസരം ജനങ്ങളിലേക്ക് എത്തുക, പല നാടുകളിലേക്ക് പുതിയ പുതിയ നാടുകളിലും സ്ഥലങ്ങളിലുമെല്ലാം എത്തുകയും അവരെല്ലാം പുതിയ ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. ഈ ഒരു വിഷയം നമ്മുടെ ഉടമാക്കളായ എല്ലാവരോടും പറയപ്പെടുന്ന അവരോട് പ്രതീക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മറ്റു പ്രവാസങ്ങളുടെ പോലെ തന്നെ കുറച്ച് സമയങ്ങൾ തത്തീപ്പാക്കിക്കൊണ്ട് അതിനൊരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ വരുത്തി ഒരു വർഷമെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമീയ ജീവിതം അവനെ ചില നീയത്തുകൾ ചെയ്ത് ചില എഴുന്നേറ്റ് പേരുകൾ പറഞ്ഞു സാർ.
ഇതിന്റെ
ധാരാളമാണ് മനസ്സില്ല. നേരത്തെ ഒരു വർഷം അവരുടെ പഠിത്തത്തിന് ശേഷം, പഠിച്ചതിന് ശേഷം അല്ല ഒരു വർഷം കൊടുത്തിട്ടുള്ള ധാരാളം ഉപയോഗങ്ങളുണ്ടാവും. പക്ഷെ ഇനിയും ആ സന്ദർഭത്തിൽ കൊടുക്കാൻ പറ്റാത്ത ധാരാളം ഉപയോഗങ്ങളും ഉണ്ടാവും. ആർക്കെല്ലാം മുമ്പ് പോകാനുള്ള സന്ദർഭം കിട്ടിയിട്ടില്ലയോ? അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പേര് പറയും ഇൻഷാല്ല. എഴുന്നേറ്റ് ഇവരെ ഒരു വർഷം കൊടുക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ ജമാഅത്തിൽ പുറപ്പെടാൻ പറ്റാത്ത ആളുകൾ ഇൻഷാല്ലാ അവരെ എഴുതി